പെട്ടെന്നാണ് നടക്കലിൽ തന്നെ നിൽക്കുന്ന അയാളുടെ ഇരുവശത്തും കൂടി അമ്മയും വല്യമ്മയും ഓടി മുറ്റത്തേക്കിറങ്ങിയത്. കാറ്റും മഴയും വരണു, ഓടുന്ന ഓട്ടത്തിൽ അവർ പറഞ്ഞു. ഒരു മൂളക്കത്തോടെ വട്ടം കറങ്ങി ഭയങ്കരമായ പൊടിക്കാറ്റും കൂടെ കല്ലേറു പോലെ മഴയും പുരപ്പുറത്ത് വീണു. ഉണക്കാനിട്ട തുണികൾ വാരിയെടുത്തുകൊണ്ട് അമ്മയും വല്യമ്മയും ഇറക്കാലിയിലേക്ക് ഓടിക്കേറി. ഇതെന്തൂട്ട് പണ്ടാറപ്പാ, ചുഴലിക്കാറ്റാ? ചാക്കുണ്ണി ചോദിച്ചു. അയാളുടെ മുഖത്തേക്ക് മഴ ചീറിയടിക്കുന്നത് ആനി കണ്ടു. അയാൾ വീഴാൻ പോയി. ഉമ്മറത്തൂണിൽ പിടികിട്ടിയില്ലെങ്കിൽ അയാൾ മറിഞ്ഞു വീണേനെ. ആരുണ്ടത്? നീ ആ പാണ്ഡിയുടെ ചെക്കനല്ലേ? ചാക്കുണ്ണിയുടെ ഒച്ച കേട്ടിട്ടാവും കട്ടളപ്പടി ചാരി നിന്ന് അമ്മാമ ചോദിച്ചു. എൻ്റെ കൊച്ചപ്പൻ്റെ കാക്കിഷ്രട്ട് കൊണ്ടുപോയിട്ട് ദിവസം എത്രയായിരാ? എന്തൊട്ട് തേങ്ങയ്ക്കാണ് പാണ്ഡ്യോള് അത് പിടിച്ചു വെച്ചേക്കണേ? എന്നെണ്ട പാണ്ഡ്യോള് ഇത്ര വലിയ പ്രമാണികളായേ? നീ വേഗ പോയി ആ കാക്കി ഷർട്ട് അലക്കി തേച്ച് കൊണ്ടുവന്നോട്ടാ, അല്ലെങ്കിൽ കോക്കാഞ്ചറ മറയത്തിൻ്റെ സ്വഭാവം നീ അറിയും. അമ്മാമ ദേഷ്യപ്പെട്ട് ചവിട്ടുപടിയിലേക്ക് ചെന്നു. ആനിക്കും ദേഷ്യം വന്നു. ആ കാക്കി ഷർട്ട് തിരിച്ചു കിട്ടണം. ചാക്കുണ്ണി ഒരു പടി താഴേക്ക് ഇറങ്ങി. ഞാൻ പാണ്ഡ്യം കിണ്ടൊന്നല്ല മറിഞ്ചെടുത്തേ, ചാക്കുണ്ണിക്ക് ചാക്കുണ്ണി. ഐ റിപ്പീറ്റ്, ചാക്കുണ്ണിയാണ് ചാക്കുണ്ണി. നീ എന്തുകൊണ്ട് കീറച്ചാക്കായാലും വേണ്ടില്ല എൻ്റെ ചെക്കൻ്റെ ഷർട്ട് കൊണ്ടുവന്നോ? ചാക്കുണ്ണി ഒന്നും മിണ്ടാതെ മഴത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ചാക്കുണ്ണിയെ വിഴുങ്ങാൻ വാ പൊളിച്ച് മഴ വരുന്നത് ആനി കണ്ടു. കിളിവാതിലിലൂടെ ആനി നോക്കി നിന്നു. ചാക്കുണ്ണി കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. ചാക്കുണ്ണിയുടെ തല മാത്രം വെള്ളത്തിൽ പൊന്തി, ഐ റിപ്പീറ്റ്, പൊന്തി കിടന്നൊഴുകുന്നു. മണ്ണിനടിയിൽ നിന്ന് പൊന്തി വന്ന് ഒരു കറുത്ത മൺകലം പോലെ. ആനയുടെ വീട് ആയിരം സ്ഥലത്ത് ചോർന്നു. അമ്മയും വല്യമ്മയും പാളക്കീറുകളും കൊണ്ട് ഓടി നടന്നു. ഈ മഴയൊന്നും ഒരു മഴയല്ല. അമ്മാമ ഇറക്കാലി വെള്ളം കൈനീട്ടി പിടിച്ചെടുത്തു കൊണ്ടു നിന്നു. അമ്മ എത്ര പറഞ്ഞിട്ടും അകത്തേക്ക് കയറിപ്പോരാൻ കൂട്ടാക്കിയില്ല. അമ്മാമയുടെ മുണ്ടും കുപ്പായവും ആകെ നനഞ്ഞു. വെളുത്തേണൻ ശങ്കരൻ്റെ ശവം ഇപ്പൊ പൊന്തുന്നു പറഞ്ഞിട്ട് തൃശൂ കാരണങ്ങൾ കൊണ്ട മഴിണ്. ഐ റിപ്പീറ്റ്, വെളുത്തേടൻ ശങ്കറിന്റെ ശവം ഇപ്പൊ പൊന്തുന്നും പറഞ്ഞിട്ട് തൃശൂ കാരണങ്ങൾ കൊണ്ട മഴയിണ് മഴ. അവര് എട്ടച്ചെറയിലാ കുത്തിരുന്നു. ഇള്ള മഴ മുഴുവനാ കൊണ്ടു ശങ്കരന്റെ ശവം പൊന്തിയില്ല. ഈ തള്ള എന്തൂട്ടിണ് വെള്ളത്തിൽ കിടന്ന് കളിക്കണേ, ചാവാൻ തിരക്കായ. അമ്മ പിടിച്ചു വലിച്ചിട്ടും അമ്മാമ ഇറക്കാലിയിൽ നിന്ന് കയറിയില്ല. കളി തന്നെ കളി. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല, അമ്മ പറഞ്ഞു. അമ്മാമ വൈകുന്നേരം വരെ വെള്ളത്തിൽ കളിച്ചു. അത് മഴയുടെ ഒന്നാം നാളായിരുന്നു. സന്ധ്യയായപ്പോഴേക്കും അമ്മാമ തണുത്തു വിറച്ചു. അമ്മയും വല്യമ്മയും കൂടി അമ്മാമയെ പിടിച്ച് അകത്തേക്ക് കയറ്റി. തണുപ്പ് കൊണ്ട് അമ്മാമയുടെ താടികൾ കൂട്ടിത്തല്ലി. കൈയും കാലും വിറച്ചു. കയറ്റുകട്ടിലിൻ്റെ ചോട്ടിൽ വറച്ചട്ടി എരിഞ്ഞു. ജനാലയിൽ കൂടി ആനി കണ്ടു. കാറ്റിലും മഴയിലും നില കിട്ടാതെ അമരപ്പന്തൽ ഉലയുന്നു. അല്ലെങ്കിൽ തന്നെ അമരവള്ളികളിൽ മണ്ടറിങ്ങ കയറിയിരുന്നു. നീരു മുഴുവനും ഊറ്റിക്കുടിച്ച് ഇലകളിലും തണ്ടുകളിലും അറപ്പിക്കുന്ന പുറ്റുകളായി മണ്ടറിങ്ങ പെരുകി. മണ്ടറിങ്ങ കളയാൻ ഇളം ചൂടുള്ള വെണ്ണൂറ് തൂവിയാൽ മതി. അടുപ്പിൽ വെള്ളം പൊന്തിക്കിടന്നു. എനിക്കിനി വയ്യ എന്ന് പറഞ്ഞ് അമരപ്പന്തൽ വീടിൻ്റെ തോളിലേക്ക് ചായുന്നത് കണ്ട് ആനി അകത്തേക്ക് പോന്നു. കുട്ടിപ്പാപ്പന് തണുക്കണുണ്ടോ? ആനി കുട്ടിപ്പാപ്പൻ്റെ ചെവിയിൽ ചോദിച്ചു. കാറ്റത്ത് കൊഴിഞ്ഞ മാറാലകൾ കുട്ടിപ്പാപ്പൻ്റെ മുഖത്തും നെഞ്ചിലും വീണിരുന്നു. ആനി അതെടുത്തു കളഞ്ഞു. മഴ തുടങ്ങുന്നതിനു മുമ്പ് പനിയായിരുന്നു. പനിച്ചു കുടഞ്ഞ് കുട്ടിപ്പാപ്പൻ കഷ്ടപ്പെട്ടു. വീടാകെ കുട്ടിപ്പാപ്പൻ്റെ ചൂടുകൊണ്ട് പൊള്ളി. കുട്ടിപ്പാപ്പൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയിട്ടും ആനിക്ക് പനിച്ചു. മഠത്തിൻ്റെ കരിങ്കൽ മതിൽ ചാരിയിരുന്ന് ആനി കിതച്ചു. കുട്ടിപ്പാപ്പനെ പരിശോധിക്കാൻ പള്ളിയിൽ നിന്ന് ഡോക്ടർ വന്നു. കുത്തിവെക്കണം. കുഞ്ചൻ കമ്പൗണ്ടറായിരുന്നു കോക്കാഞ്ചിറയിലെ കുത്തിവെപ്പുകാരൻ. ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് ഷാപ്പുകളിൽ കുത്തിവെപ്പുകാരുണ്ട്. അമ്മ പള്ളിയിൽ പോയി വിൻസെൻ്റ് ഇപ്പോളുകാരോട് വിവരം പറഞ്ഞു. ഇംഗ്ലീഷ് മരുന്ന് ഷാപ്പിൽ നിന്ന് കുത്തിവെപ്പുകാരനെയും കൂട്ടി വിൻസെൻ്റ് ഇപ്പോളുകാർ വന്നു. കയ്യിൽ സൂചി കയറി ഇറങ്ങുമ്പോൾ കുട്ടിപ്പാപ്പനെ മുഖം ചുളിയുമെന്ന് ആന വിചാരിച്ചു. വലിയ വലിയ വേദനകൾ പൊറുക്കുന്ന കുട്ടിപ്പാപ്പന് കുത്തിവെക്കുന്ന വേദന പൊറുക്കാൻ വിഷമമായിരുന്നു. 100 തവണ കുത്തിവെച്ചിട്ടും കുട്ടിപ്പാപ്പനെ മുഖം ചുളിഞ്ഞില്ല. കുട്ടിപ്പാപ്പൻ അതൊന്നും അറിഞ്ഞില്ല. കുട്ടിപ്പാപ്പൻ്റെ കട്ടിലിനു താഴെ വീഞ്ഞപ്പെട്ടികളിൽ അറക്കപ്പൊടി കൊണ്ടുപൊതിഞ്ഞ് ഐസ് കട്ടകളിരുന്നു. ആനി ആദ്യമായിട്ടാണ് ഐസ് കട്ടകൾ കാണുന്നത്. ഒന്ന് തൊട്ട് നോക്കണമെന്ന് തോന്നിയെങ്കിലും അവൾക്ക് ഒരുത്സാഹവും തോന്നിയില്ല. അമ്മയോ വല്യമ്മയോ വിൻസെൻ്റിപ്പോളുകാരോ കുട്ടിപ്പാപ്പൻ്റെ നെറ്റിയിൽ ഐസ് കട്ട ഐസ് കട്ടകൾ വെച്ച ഉടനെ അതലിഞ്ഞു വെള്ളമായി. കുട്ടിപ്പാപ്പൻ്റെ കട്ടിലിനു താഴെ അമ്മയും വല്യമ്മയും ആനയും മുട്ടുകുത്തി നിന്നു. ആനയ്ക്ക് ഒന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. അമ്മ പ്രാർത്ഥിച്ചിട്ടാണെന്ന് പറയുന്നു. പിന്നെ കുട്ടിപ്പാപ്പൻ വിയർത്തു. കുട്ടിപ്പാപ്പന് ഉഷ്ണിച്ചു. വിൻസെൻ്റിപ്പോളുകാർ കുട്ടിപ്പാപ്പൻ്റെ കട്ടിലിനു മീതെ തുണി കൊണ്ടുള്ള ഒരു പങ്കയുണ്ടാക്കി കെട്ടിയിട്ടു. ചിന്നമ്മയുടെ നിറമുള്ള 3-4 സാരികളാണ് പങ്കയുണ്ടാക്കാൻ എടുത്തത്. പങ്കയുടെ കയർ ഒരു കപ്പിയിലൂടെ വലിച്ച് പങ്ക അങ്ങോട്ടും ഇങ്ങോട്ടും വീശാം. അപ്പോൾ ഒരു കാറ്റ് കുട്ടിപ്പാപ്പനെ തലോടിക്കൊണ്ടിരിക്കും. വിൻസെൻ്റിപ്പോളുകാരുടെ കയ്യിൽ നിന്ന് ആനി പങ്കയുടെ കയർ ഏറ്റുവാങ്ങി. ഇരുട്ടുമുക്കിലെ സ്റ്റൂളിൽ ഇരുന്ന് രാത്രിയും പകലും പകലും അവൾ പങ്ക വീശി. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും പങ്കയുടെ കയർ ആനി ആർക്കും ആനി ആർക്കും കൈമാറിയില്ല. വീശണ്ട, എനിക്ക് തണുക്കുന്നു എന്ന് കുട്ടിപ്പാപ്പൻ അവളോട് പറയുന്നത് വരെ. കൊടും മഴയുടെ 4 പകലും 4 രാവും കഴിഞ്ഞു. കിളിവാതിലിനപ്പുറത്തെ ഇരുട്ടും മഴയും നോക്കി ആനി വിചാരിച്ചു, ഇത് അവസാനിക്കില്ല. കോക്കാഞ്ചിറയുടെ അടിത്തട്ട് വരെ ഇളകി മറിയുകയാണ്. കുഴിച്ചു മൂടിയതിനെയെല്ലാം മഴ പുറത്തെടുത്തു കഴിഞ്ഞു. വിളർപ്പുകളിൽ നിന്ന് എല്ലുകളും തലയോടുകളും പൊന്തിവന്ന് മുറ്റത്തും പറമ്പിലും പൊങ്ങിയ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു. വെള്ളത്തിനു മീതെ ചീറുന്ന കാറ്റിൽ തലയോടുകൾ താമരകൾ പോലെ വട്ടം കറങ്ങുന്നു. ആ കാഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ വാതിലും ജനലും അടച്ച് അകത്തിരുന്നു. അകത്ത് കുന്തിരിക്കവും പ്രാർത്ഥനകളും പുകഞ്ഞു. കോക്കാഞ്ചിറയിൽ മഴയിലേക്ക് തുറന്നു വെച്ച ഒരേയൊരു ജനൽ ആനയുടെ വീടിൻ്റേതായിരുന്നു. ജനലിനു പിന്നിൽ ആന നിന്നു. ആ ജനാല ഒന്നടക്കിറി എൻ്റെ ആനിയെ. അകത്തേക്ക് ചീറി വരുന്ന കാറ്റിൽ മണ്ണെണ്ണ ചിമ്മിണികൾ ഒന്നൊന്നായി കെട്ടുപോകുന്നു. ആനയ്ക്ക് ജനലയടയ്ക്കാൻ കഴിയുന്നില്ല. വെള്ളത്തിൽ ചെണ്ടുമല്ലികൾ ഒഴുകി വരുന്നത് കണ്ട് അവൾ അതിശയിച്ചു. ചുവപ്പും മഞ്ഞയും ചെണ്ടുമല്ലികളുടെ ഒരു വലിയ നിര ഒഴുകി വരികയാണ്. അസാധാരണമായ വലിപ്പവും നിറവുമുള്ള ചെണ്ടുമല്ലികൾ ജനാലയ്ക്കു താഴെ ചുവരോരത്ത് അവ വന്നടിയുന്നു. ചെണ്ടുമല്ലികളുടെ മണം കൊണ്ട് ആനയുടെ വീട് നിറഞ്ഞു. ആനയുടെ വീട് ഇപ്പോൾ ചെണ്ടുമല്ലികളുടെ ഒരു വലയത്തിനകത്ത് പൊന്തിക്കിടന്ന് മഴ കൊള്ളുകയാണ്. മുണ്ടുപാല മുങ്ങീന്നാ കേക്കണേ, എന്തുട്ടൊക്കെയാ ഉണ്ടാവാൻ പോണേന്ന് കർത്താവിന് അന്നെ അറിയുള്ളോ? മുണ്ടുപാലം, കണ്ണംകുളങ്ങര പാടം, എലഞ്ഞിക്കുളം, ചൗരീര കിണർ, കൊക്കർണീകൾ ഒക്കെ നിറഞ്ഞു കവിഞ്ഞാലും എന്തിന്? തൃശ്ശൂർ അങ്ങാടി ഒന്നാകെ മുങ്ങിപ്പോയാലും കോക്കാഞ്ചിറ മുങ്ങില്ല. കോക്കാഞ്ചിറ ഗോസായിക്കുന്നിൻ്റെ മടിയിലാണ്. ഗോസായിക്കുന്ന് അലാഹയുടെ കൈകളിലാണ്. കുട്ടിപ്പാപ്പനാണ് ആനിക്കിത് പറഞ്ഞു കൊടുത്തത്. കുട്ടിപ്പാപ്പൻ നോഹയുടെ കഥ പറയുകയായിരുന്നു. നോഹയുടെ കഥ മഴയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും കഥയാണ്. 40 ദിവസം നിർത്താതെ പെയ്ത മഴ, 150 ദിവസം നീണ്ടു നിന്ന വെള്ളപ്പൊക്കം. ഈ ഭയങ്കരമായ വെള്ളപ്പൊക്കത്തിലും മുങ്ങാതെ താഴാതെ നോഹയുടെ പെട്ടകം മാത്രം പൊന്തിക്കിടന്നു, കുട്ടിപ്പാപ്പൻ പറഞ്ഞു. നോഹയുടെ പെട്ടകം മാത്രമല്ല, കോക്കാഞ്ചിറയും പൊന്തിക്കിടന്നു. ഒരു കള്ളച്ചിരിയുണ്ടായിരുന്നു കുട്ടിപ്പാപ്പൻ്റെ മുഖത്ത്. ആനിക്ക് സംശയം തോന്നിയെങ്കിലും കോക്കാഞ്ചിറ മുങ്ങാതിരുന്നതിൽ അവൾ അഭിമാനിച്ചു. വെള്ളമിറങ്ങിയോ എന്നറിയാൻ നോഹ പെട്ടകം തുറന്ന് തുറന്ന് ഒരു പ്രാവിനെ പുറത്തു വിട്ടു. അറ്റം കാണാത്ത വെള്ളത്തിനു മീതെ അനേക ദിവസം പറന്ന് പറന്ന് ആ പ്രാവ് കോക്കാഞ്ചിറയിൽ വന്നിരുന്നു. പിന്നെ തിരിച്ചു പോയിട്ടില്ല. വെള്ളപ്പൊക്കം കൊണ്ട് ഭൂമി മുഴുവൻ നശിപ്പിച്ചതോർത്ത് അലാഹ വിഷമിച്ചു. ഇനി ഒരിക്കലും ഇതുപോലെ വെള്ളപ്പൊക്കം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കില്ല. ജീവനുള്ളവയോട് മുഴുവൻ അലാഹ മനസ്സു നൊന്ത് ഉടമ്പടി ചെയ്തു. ഉടമ്പടിയുടെ അടയാളമായി അലാഹ തൻ്റെ വില്ല് മേഘങ്ങളിൽ വെച്ചു. അതാണ് മഴവില്ല്. കുട്ടിപ്പാപ്പൻ പറഞ്ഞു നിർത്തി. എന്നിട്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു, അന്ന് ആ മഴവില്ലിൻ്റെ ഒരറ്റം കുത്തി നിന്നത് കോക്കാഞ്ചിറയിലാണ്. ആനയ്ക്ക് തോന്നുന്നത് അലാഹ ഉടമ്പടി തെറ്റിക്കുകയാണെന്നാണ്. ഇതും ഒരു വെള്ളപ്പൊക്കമാണ്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും പെട്ടകമുണ്ടാക്കുക? ആന തീർച്ചയായും പെട്ടകത്തിനകത്തു കയറും. ഒരു പെട്ടകത്തിൻ്റെ അകവശം എങ്ങനെയായിരിക്കും? വെള്ളത്തിൻ്റെ ഒരു തള്ളൽ ആനയുടെ വീടിനെ ഒന്നുലച്ചുവെന്ന് തോന്നി. ഈശോ! അമ്മയും വല്യമ്മയും ഒന്നിച്ചു നിലവിളിച്ചു. ജനലഴികളിൽ വന്നലയ്ക്കുകയാണ് വെള്ളം. ആനയ്ക്കെന്നിട്ടും ജനലടയ്ക്കാൻ തോന്നുന്നില്ല. വെള്ളത്തിൻ്റെ ഒഴുക്ക് അവൾക്ക് ആന്തലുണ്ടാക്കുന്നു. എന്നാലും അവൾ അവിടെ തന്നെ നിൽക്കുന്നു. ഒഴുക്കിലൂടെ അതിവേഗത്തിൽ ഉരുണ്ടുമറിഞ്ഞ് കൂച്ചൻ പട്ടി ഒലിച്ചു വരുന്നത് അവൾ കണ്ടു. ചത്തുമലച്ചിട്ടും അത് വായിൽ നിന്ന് റൊട്ടിയുടെ പിടി വിട്ടിരുന്നില്ല. ആനയുടെ കണ്ണിന് മുന്നിൽ കിടന്ന് വട്ടം തിരിഞ്ഞ് പിന്നത്തെ കുത്തിയൊഴുക്കിൽ അത് ഒലിച്ചുപോയി. ഐ റിപ്പീറ്റ്, പിന്നത്തെ കുത്തിയൊഴുക്കിൽ അത് ഒലിച്ചുപോയി. ആ തൂവാലടിക്കണോടത്തുനിന്ന് ഇങ്ങോട്ട് വാടിക്കടാവേ, അമ്മ വിളിച്ചു. കുട്ടിപ്പാപ്പൻ്റെ കട്ടിലിനടുത്ത് മുട്ടുകുത്തി നിന്ന് കൊന്തയെത്തിക്കാനാണ് അമ്മ വിളിക്കുന്നത്. ഒരു തുണിക്കഷണം കൊണ്ട് വെള്ളം തൊട്ട് അമ്മ കുട്ടിപ്പാപ്പൻ്റെ ചുണ്ടുകൾ നനച്ചു കൊടുക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ കാണാം, ചിമ്മിനിയുടെ ചെറിയ വെളിച്ചത്തിൽ കുട്ടിപ്പാപ്പൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് മുട്ടുകുത്തി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ. അവരുടെ പാറിപ്പറന്ന മുടിയും വ്യസനിച്ച മുഖവും കാണാം. കുട്ടിപ്പാപ്പൻ ഇരുണ്ട ഒരു നിഴലാണ്. അടുത്തേക്ക് ചെന്നാലേ വെളിച്ചം വീഴുന്ന മുഖം കാണാനൊക്കും. ആന തിരിഞ്ഞു നോക്കില്ല, അടുത്തേക്കും ചെല്ലില്ല. ആദ്യം വീണത് ആനയുടെ വീടിൻ്റെ ചായ്പാണ്. അടിയിലെ മണ്ണിഷ്ടികകൾ കുതിർന്ന് ചുവരാകെ പതുക്കെ വെള്ളത്തിലേക്കിരുന്നു. എന്താണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കും മുമ്പ്, ഐ റിപ്പീറ്റ്, മനസ്സിലാകും മുമ്പ് ഒരു ചുവരാകെ വെള്ളത്തിനടിയിലായി. ചില കുമിളകൾ പൊന്തിയിരിക്കണം. ഇരുട്ട് അതിനെയെല്ലാം മറച്ചു വെച്ചു. ഇരുട്ടിലേക്ക് കൈനീട്ടിയാൽ അപ്പുറത്തൊന്നുമില്ല എന്ന അറിവ് മാത്രം ബാക്കിയുണ്ട്. പിന്നെയാണ് കോക്കാഞ്ചിറയാകെ കേൾക്കുന്ന ഒച്ചയിൽ മഠത്തിൻ്റെ കരിങ്കൽ മതിൽ വീണത്. വെള്ളത്തിൽ അതിൻ്റെ നിലവിളികളടങ്ങാൻ കുറേ നേരമെടുത്തു. പെട്ടെന്നൊരു തുറക്കലിൽ കോന്നിമേശ്രിയുടെ പറമ്പ് മുഴുവൻ അറ്റം കാണാൻ വയ്യാത്ത കടലായി. ആനയുടെ കണ്ണിനു മുന്നിൽ കിടന്നു. ഇടിമിന്നൽ കടൽ വെട്ടിത്തിളങ്ങി. ആനയുടെ അതിശയം അവളുടെ ഞരമ്പുകളെ മുറുക്കി വലിച്ചു. കോന്നിമേശ്രിയുടെ പറമ്പിൽ മഠമോ സ്കൂളോ മൂന്ന് നില കെട്ടിടമോ കൽപ്പടവോ കെട്ടിയ കുളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെള്ളം മാത്രം. വെള്ളം ഒരു കൂറ്റൻ ചുവര് പോലെ പൊന്തി നിൽക്കുന്നു. കടലിൻ്റെ അറ്റത്ത് നിന്ന് ആരോ ഒരാൾ നീന്തി വരുന്നു. ഉയർത്തിപ്പിടിച്ച വലത് കൈയിൽ നനുനുത്ത വെള്ളക്കടലാസിൽ പൊതിഞ്ഞ ഒരാപ്പിളാണ്. ഇടത് കൈകൊണ്ട് തുഴഞ്ഞ് ഇടിമിന്നലിൻ്റെ വേഗതയിൽ ഒരാൾ. ആനി ജീവിതത്തിൽ ആദ്യമായി തിന്നാൻ പോകുന്ന ആപ്പിളാണത്. ഇനിയൊരു പക്ഷേ അനേകം ആപ്പിളുകൾ അനേകം തവണ അവൾ കാണുമായിരിക്കാം. പക്ഷേ ആദ്യമായി അവൾ കാണാൻ പോകുന്നത് നനുത്ത വെള്ളക്കടലാസിൽ പൊതിഞ്ഞ് അവളുടെ അപ്പൻ കൊണ്ടുവരുന്ന ഈ ആപ്പിളാണ്. ആപ്പിൾ നനഞ്ഞു പോകാതിരിക്കാൻ വലതു കൈ ഉയർത്തിപ്പിടിച്ച് ഇടത് കൈ കൊണ്ട് തുഴഞ്ഞ് അതിവേഗം കടലിനറ്റത്ത് നിന്ന് അവളുടെ അപ്പൻ നീന്തി വരുന്നു. നട്ടുകുഴിഞ്ഞ കയറ്റുകട്ടിലിൽ അമ്മാമയുടെ മടിയിൽ ആനിയിരുന്നു. അമ്മാമയുടെ കാത് അവളുടെ വലത്തെ കവിളത്തുരുമ്മി. ആനി പൊട്ടിത്തെറിച്ചു. കാതിന് കൊടും തണുപ്പായിരുന്നു. അമ്മാമ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കൈകൾ അപ്പോഴും അമ്മാമയുടെ കുപ്പായത്തിനുള്ളിലായിരുന്നു.